അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർഭിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്! വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10 ഞാൻ പറയാം: മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നെക്കാൾ താഴ്ന്നവനെ ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ, വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ, ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ഹൃദയക്ഷതത്തേക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടലതയേക്കാൾ വലിയ കുടലതയോ ഇല്ല. വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല. സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായി വിഷമില്ല. ശത്രുവിൻ്റെതിനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടുത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു. അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവളുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അർത്ഥങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്ത് നിസ്സാരമാണ്! ഭാവിയുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നതുപോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ സ്ത്രീയോടുകൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളെ മോഹിക്കുകയും വരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാന മുഖത്തിനും വൃണത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. അവൾ നിന്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്, 4 എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജ സാക്ഷ്യം, ഇവ മരണത്തെക്കാൾ ഭയാനകമാണ്. മറ്റൊരുവളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖം ഉളവാക്കുന്നു. അവിടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഉരസുന്ന മുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു. അവളവ മതി മറച്ചു വയ്ക്കുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 7:13-15 വരെ, 8:6-8 വരെയും. ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മോഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മോഷിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. മത്തായിയുടെ സുവിശേഷം 1:18-26. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അല്ല ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ജോസഫ് ഉറക്കം ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ ഭാര്യയെ ചേർത്തുകൊണ്ടു ലൂക്കോസിന്റെ സുവിശേഷം 1:26 മുതൽ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്നു, കൃപ ലഭിച്ചവളെയും നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ കാലത്തെ ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് അഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറഞ്ഞോ സുറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിനെ താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിനെ ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ഈലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശു തൊട്ടിയിൽ കിടത്തി. അന്ന് പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായിട്ടിരുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ടിരുന്നു, മറിയയും ജോസഫിനെയും പശുത്തൊട്ടി കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിചയപ്പാടിലെ 8 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാണെന്നു പറയുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധാനിക്കുന്നു സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ ശ്രീയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗസ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥന അംഗമത്തിലേക്ക് എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹീതമായ ക്രിസ്മസിന്റെ ശ്രേഷ്ഠമായ ഈ അനുസ്മരണം ആരാധനയിൽ കൂടി അർപ്പിക്കുന്ന ഈ ദിനങ്ങളില് നമ്മുടെയൊക്കെ ഹൃദയങ്ങളില് ദൈവത്തിന്റെ സഹവാസം വളരെ ആത്മീയ മുന്നേറ്റത്തിന് നിദാനമാകുന്ന വിധത്തിൽ നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എല്ലാവരെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ആരാധനയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് സജീവ നേതൃത്വം കൊടുക്കുന്ന ഈ എന്ന തിരുവേദി നമ്മുടെ എല്ലാവരുടെയും പേരിലും എന്റെ അച്ഛനെ പേരിലും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വേണ്ട നേതൃത്വം നൽകുന്ന എല്ലാ വന്നിയ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനത്തോട് നിർവഹിക്കുന്ന വന്നിയ ബന്യേശനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ അനുഗ്രഹീതമായ കൂട്ടുകളിൽ സ്വാഗതം അർപ്പിച്ചിരിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന ഒരു ആരാധനാ ഗീതം അർപ്പിക്കാം. നമ്മൾ സാധാരണ സുവിശേഷ ഗീതങ്ങളിലെ ഗീതങ്ങളാണ് ആലപിക്കുന്നതെങ്കിലും ഇന്ന് ക്രിസ്മസിന്റെ ദിനവും അതിന്റെ പെരുന്നാളും ഒക്കെ ആയതുകൊണ്ട് ആരാധനയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് പഠിക്കാനുമായിട്ട് ഇന്ന് ക്രിസ്മസിന്റെ സന്ധ്യ നമസ്കാരത്തിന്റെ ആരാധനാ ഗീതം പാടാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പെരുന്നാൾ ശുശ്രൂഷ ക്രമത്തിലെ സന്ധ്യ ക്രിസ്മസിന്റെ സന്ധ്യ ജനന പെരുന്നാളുടെ സന്ധ്യ നമസ്കാരത്തിലെ ശിശുവായി സ്വയമേ വെളിവായി എന്നുള്ള ഗീതം നമുക്ക് ചേർന്ന് കൊല്ലം ആരാധന ഗീതം കയ്യിലുള്ളവർ അത് എടുക്കുക, അല്ലാത്തവരൊക്കെ കേട്ടിരിക്കുക. ഇതൊക്കെ ഞങ്ങൾക്ക് നാളെ വിശുദ്ധ ദേവാലയത്തിൽ ആരാധനയിൽ സമർപ്പിക്കുമ്പോഴേ തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും ഇതൊന്ന് കൂടുതൽ മനസ്സിലാക്കുവാനൊക്കെ വണ്ണം അത് പറ്റുമെന്നാണ് എന്റെ വിചാരം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഗീതമാണ് നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ പറ്റി. തിരുജനനം സംഭവിക്കുമ്പോൾ ദൈവമാതാവിന്റെയും വിശുദ്ധന്മാരുടെയൊക്കെ സാന്നിധ്യവും അതുപോലെ തന്നെ മാതാക്കന്മാരുടെ പാട്ടുകളും ഒക്കെ ചേർന്നുള്ള സുന്ദരമായ ഗീതമാണ് നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കും. Yeah.
ഭൂലോകം
ഞങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹപ്പെട്ടവൻ
നിങ്ങളോട് കർണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലാനെ നീ
പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സത്യതാവേ നിനക്ക് സ്തുതി. പാപികളായ ആരോട് തന്നെ നമസ്കാര രാജാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ
തിരുനാമം
രാജ്യം വരണമേ. നിന്റെ ദ്രവ്യം സമുദ്രത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കടക്കാരോട് പോലെ പാവം ചെയ്യണമേ. പരീക്ഷയിലേക്കാൻ പ്രവേശിപ്പിക്കരുതേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ബാധ്യപ്പെട്ടവണ്ണിയാവുന്നു. എന്റെ ഉദരഫലമായ ഞങ്ങളുടെ മനസ്സമേറ്റും ദേവൻ തമ്പുരാനുള്ള
ദൈവമേ എന്നോട് ചെയ്തിട്ടുള്ള സകല കൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന് ഗുണവും എന്റെ കർത്തൃത്വം ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ ധനദൃഷ്ട പ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ണനിൽ നിവർത്തിക്കപ്പെടുവാറാകണമേ. കർത്താവായ മെസ്സിഹ, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കർണയുള്ള ദൈവമാവുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകലാമർത്ഥ്യങ്ങളും എന്നോട് നീ മോചിക്കണമേ. നീ കാരുണ്യവനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കർണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തിൽ കലക്കുവാൻ കഴിയുന്നുവല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകെ ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കർണ ചെയ്യണമേ. നിന്റെ കർണയുടെ മുഹൂർത്തത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിവാക്കണമേ എന്ന് തന്നെ അതിപ്രളയം അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. കർത്താവായ മനുഷ്യ, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നി കടാതെയും മുഴുവാകാതിരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സർവാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളവനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, പഞ്ചഹൃദയങ്ങളിൽ കയറിയിട്ടുമില്ല. സുഖക്കാരെയും വീഴ്ച സ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതിദൃഷ്ടതാക്കി തീർക്കുന്നവർക്ക് ആയിരമായിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ജനകരായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനകളെ പ്രതിയും അയോഗ്യരായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനും ആകുന്നുവല്ലോ. കർത്താവായ മസീഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ ഉപായിക്കും ഇപ്പോഴല്ല എപ്പോഴും നിനക്ക് സ്തുതിയും വന്ദനം ഒഴിക്കുമാകുന്നു.
ശ്രീലങ്ക ദൈവത്തിന്റെ തനിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിന്റെ സാക്ഷികളെ, എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകളും പ്രാർത്ഥനയും സമാധാനവും എല്ലാം ആദ്യമേ നേരട്ടെ. എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന്റെ തയ്യാറെടുപ്പിലായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ഭവനങ്ങളിലും പള്ളികളിലുമെല്ലാം നമ്മളെല്ലാവരും ആഘോഷമായിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണങ്ങൾ നടത്തുക. ഇന്ന് രാത്രിയിലും നാളെ രാവിലെയും ഒക്കെ ആയിട്ടാണല്ലോ നമ്മുടെ പള്ളികളിലെ ശുശ്രൂഷകൾ നടക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ വെളുപ്പിനെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നു. ആ ഒരു രീതിയിൽ നാം ഇതിനെ കാണുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പെരുന്നാളായിട്ട് അതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ ഈ ക്രമീകരണങ്ങളെല്ലാം നമുക്ക് ഇടയായിത്തീരും. ഇത് ആഘോഷങ്ങളുടെയും സമ്മാനങ്ങളുടെയും ഒരു പെരുന്നാളല്ല, മറിച്ച് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് എന്നുള്ള ആ ചിന്ത നമ്മെ ഭരിക്കേണ്ടത് പ്രത്യേകമായിട്ടുള്ള സംഗതിയാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ, നമ്മുടെ ഭവനങ്ങളിൽ ജനിക്കുവാൻ, നാം ആയിരിക്കുന്നിടത്തൊക്കെ ജനിക്കുവാൻ നാം മുഖാന്തരമായി തീർത്ത ഒരു ശേഷമാണ് ക്രിസ്തുമസിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. നമ്മിലൂടെയും നാം ആയിരിക്കുന്ന സംവിധാനങ്ങളിലൂടെയും യേശു ക്രിസ്തു ജനിക്കുവാനും ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവുമെല്ലാം മറ്റുള്ളവരിലേക്ക് പകരുവാനും നമ്മൾ ഇടയാകുന്ന ആ ഒരു സന്ദേശം ക്രിസ്തുമസിലൂടെ നമുക്കുണ്ടാകണം. 2014 ക്രിസ്തുമസ് നാം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, അതിന്റെ ആഘോഷത്തിൽ ആയിരിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ ജനിക്കുവാൻ, നാം ആയിരിക്കുന്ന മേഖലകളിൽ നമ്മിലൂടെ ക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു അനുഭവത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനാണ്. അറ്റ്ലാന്റ പള്ളി വികാരിയാണ് ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛൻ. നമ്മൾ സാധാരണ വിളിക്കുന്ന അറിയപ്പെടുന്ന ബെന്നി അച്ഛൻ എന്ന പേരിലാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഗാനം ഇപ്പോൾ ആലപിക്കുന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ, അറ്റ്ലാന്റ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബെന്നി ഇപ്പോൾ ഗാനം നയിക്കുന്നതും ആയിരിക്കും.
തിരുനാൾ ശുശ്രൂഷ ക്രമത്തിലെ ജനന പെരുന്നാളിന്റെ സന്ധ്യാപ്രാർത്ഥനയില് എത്രയ്ക്ക് ശേഷം വരുന്ന ആരാളാവു പള്ളിപ്പാൻ പേടലഹേമിൽ എന്ന് ചേർന്ന് വരുന്ന ഗീതം ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കുക. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ആരാധന ഗീതമാണ്. പേടലഹേമിൽ കിടക്കുന്ന ആ മഹാ അത്ഭുതം വർണ്ണിപ്പാൻ തക്കവണ്ണം അതിന്റെ അർത്ഥതലത്തിൽ അത് വിശദീകരിക്കാൻ കഴിവുള്ള ആരുടെ നാവുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇവിടെ ഒരു പൈതലിതാ പുൽക്കൂട്ടിൽ കിടക്കുന്നു. ആ കിടക്കുന്ന പൈതലിനെ കണ്ട് പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവജാലങ്ങളും അത്ഭുതം കൂടുന്നു. ഗുരുതന്ന അതോടൊപ്പം തന്നെ കാഴ്ചയിൽ എളിയവരാണെങ്കിലും സമസ്ത മാനവജാതിക്കും ക്രമമേറ്റുവാൻ തക്കവണ്ണ കഴിവുള്ള അത്ഭുത സിദ്ധിയുള്ള ശിശു മാനവജാതം പോകേണ്ട ദൈവത്തിന്റെ ദൈവമാണ് എന്ന സത്യം എന്ന് ഘോഷിക്കുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള ഗീതമാണ്. ഗീതങ്ങളൊക്കെ നമ്മൾ ആഴമായ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ ഈ ഗീതം സമർപ്പിക്കാം. Amen.
സുവിശേഷം ഭരണി ഗുഹയിൽ പോകെ സൃഷ്ടിയതിൽ അരണിതലത്തിൽ ഭഗവാനേ ഭവീഷീണം അശിതായ ദുരിത വിഭോജഗണേ വാർഷിക്കേ അവനങ്ങളിൽ മരുവും നിന്ന പേയതരം അവകാശം
തിരുവചന ശുശ്രൂഷകൾക്ക് കൊടുക്കാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ബന്യച്ചന് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു.
ശ്രീകദൈവത്തിന്റെ വലിയ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പിന്നെ തിരുമേനി ബഹുമാനപ്പെട്ട രാജശിക്ഷ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുമേ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള ക്രിസ്മസ് അഭിവാദനങ്ങൾ ഈ സമയത്ത് ആദ്യമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വിളിച്ച് ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് എന്നോട് അനുസരിച്ച് ഞാൻ ഇന്ന് ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് തുടങ്ങിയ അവസരം തന്ന അഭിനവ തിരുമേനിയോട് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹപ്പെടുത്തുന്നു. ഞാന് അല്പം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി സുവിശേഷം രണ്ടാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. അവിടെ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. 10-ാമത്തെ വാക്യത്തില് നക്ഷത്രം കണ്ടത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടെ കണ്ടു വീണവനെ സംസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. വളരെയധികം പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ അധ്യായത്തിലെ ഈ വാക്യങ്ങൾ. എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണിത്. ഇതിൽ പറയുന്ന 4 കാര്യങ്ങള് മാത്രം ഈ ദിവസം ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് ചിന്തിക്കാം. ആദ്യത്തെ 4 കാര്യങ്ങള് 10-11 വാക്യത്തിൽ, 5-ാമത് ഒരു കാര്യം, 5-ാമത്തെ കാര്യം 12-ാമത്തെ വാക്യത്തില്. ഇവിടെ പറയുന്നത് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. വിദ്വാൻമാരെ, കിഴക്ക് നിന്ന വിദ്വാൻമാരെ ബേദഹേമിൽ വരുന്ന സംഭവത്തോട് ചേർന്നാണ് ഇത് പറയുന്നത്. നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. അവർ ആ വീട്ടിൽ ചെന്ന് യേശുവിനെ കണ്ടു. അവരവിടെ ചെന്ന് യേശുവിനെ നമസ്കരിച്ചു. അവരുടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. അവസാന ഭാഗത്ത് പറയുന്നു, ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോരുത് എന്ന് നിർദ്ദേശമുണ്ടായിട്ട് അവർ നേരത്തെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. കർത്താവിൽ സ്ത്രീയരെ, ക്രിസ്തുമസ് അഥവാ ക്രൈസ്റ്റ് മാസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കുർബാന എന്ന് പറയുന്ന ഈ ദിവസത്തിലേക്ക് നാം അടുത്തു വരികയാണ്. ക്രിസ്തുവിൽ കൂടി പിതാവാൻ ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്ന നാം ഓരോരുത്തരും. കാരണം പിതാവാൻ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ പുത്രനെ തന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് ക്രിസ്തുമസ് നാം കൊണ്ടാടുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനേക ലക്ഷം ആൾക്കാര് സന്തോഷത്തോടുകൂടി ഈ ദിവസത്തെ വരവേൽക്കുകയാണ്. ഇന്ന് അല്പനേരം ചിന്തിക്കുവാൻ ഈ ഒരു ഭാഗത്ത് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഈ ഒരു ഭാഗം വ്യാഖ്യാനിക്കപ്പെടുന്നത് ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു വിശ്വാസിയുടെ ജീവിതാനുഭവമായിട്ടാണ് ഈ ഭാഗം വ്യാഖ്യാനിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശു ജനിച്ച സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് നക്ഷത്രം. ആ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഒന്നാം ഭാഗം, ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസിയുടെ മനസ്സിലുള്ള ദേവാലയത്തിലേക്ക് പോകുവാനുള്ള ആഗ്രഹം അവനെ അല്ലെങ്കിൽ അവളെ സന്തോഷഭരിതനാക്കുന്നു അല്ലെങ്കിൽ സന്തോഷഭരിതയാക്കുന്നു. സന്തോഷത്തോടുകൂടി ഓരോ പ്രാവശ്യം വിശുദ്ധ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടുകൂടി ആ നക്ഷത്രം നമ്മെ വഴി നടത്തണം. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുന്നത്, ഈ ക്രിസ്മസ് ദിനത്തിൽ ചിന്തിക്കുന്നത് വളരെ യുക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ആഗ്രഹവുമായിട്ട് പള്ളിയിൽ പോകുന്നവരുണ്ട്, ദേവാലയത്തിൽ പോകുന്നവരുണ്ട്. നമ്മുടെ ആഗ്രഹം എന്താണ്? സന്തോഷത്തോടുകൂടി ആവേശഭരിതരായിട്ടാണോ നാം ദേവാലയത്തിലേക്ക് പോകുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കട്ടെ. ഈ വിദ്വാൻമാർ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നമുക്ക് ദേവാലയത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം വളരെയധികം വലുതായിട്ട് ആവേശഭരിതരായിട്ട് ഉത്സാഹഭരിതരായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന അവസ്ഥയാണോ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ന് കടന്ന് ചിന്തിച്ചു നോക്കുക. സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് ദേവാലയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യത്തെ ചിന്തയ്ക്കായിട്ട് നാം ഇന്ന് എടുക്കേണ്ടത്. ഈ വിദ്വാൻമാർ നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. നമുക്ക് ദേവാലയത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം, അദമ്യമായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ സന്തോഷത്തോടുകൂടി ദേവാലയത്തിലേക്ക് നാം പോകണം. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത്, 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ യേശുവിനെ കണ്ടു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. രണ്ടാമത്തെ കാര്യം അവിടെയാണ്, വിശ്വാസി ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ യേശുവിനെ കാണുന്നു. എങ്ങനെയാണ് യേശുവിനെ കാണുന്നത്? നിന്റെ അടുത്ത് നിൽക്കുന്നവൻ തന്നെ, എന്റെ അടുത്ത് നിൽക്കുന്നവൻ തന്നെ യേശുവാണെന്നുള്ള ബോധ്യം. എന്റെ അയൽക്കാരിൽ ഞാൻ യേശുവിനെ കാണുന്നില്ല എങ്കിൽ എനിക്ക് ക്രിസ്മസ് എന്റെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരുന്നില്ല. കാരണം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കർത്താവ് യേശുവിന്റെ ജന്മദിനത്തിൽ പങ്കെടുക്കുവാൻ പോകുന്ന നാം ഓരോരുത്തരും എന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ യേശുവായി കാണുകയും അവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്മസ് അർത്ഥസമ്പൂർണമാകുന്നു. കർത്താൻ ഇതിലെ ആ ഒരു ചിന്തയാണ് ഇന്ന് നമ്മെ ഭരിക്കേണ്ടത്. എനിക്ക് എന്റെ അയൽക്കാരൻ യേശുവിനെ കാണുവാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ നാം പഠിക്കുന്നുണ്ട്, ഈ ചെറിയ വല്ലൊരുത്തിന് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങൾ എനിക്ക് ചെയ്യുക. അങ്ങനെ അയൽക്കാരൻ യേശുവിനെ കാണുവാൻ സാധിക്കുന്നെങ്കിൽ അവനെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ യേശുവിനെയാണ് സ്നേഹിക്കുകയും കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരുന്നു. മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, അവർ അവനെ വീണ് അവനെ നമസ്കരിച്ചു. യേശുവിനെ നമസ്കരിക്കുന്ന വിശ്വാസി മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പഠിക്കുന്ന കാര്യം അതാണ്. ഒന്നാം ഭാഗത്ത് ദേവാലയത്തിലേക്ക് പോകുവാനുള്ള ആഗ്രഹം കൊണ്ട് സന്തോഷത്തിൽ ദേവാലയത്തിലേക്ക് പോകുന്ന വിശ്വാസി, രണ്ട് ദേവാലയത്തിൽ വന്ന് തന്റെ അടുത്ത് നിൽക്കുന്നവനെ യേശുവായി കാണുന്ന വിശ്വാസി, മൂന്നാമത് യേശുവിനെ തന്നെ നമസ്കരിക്കുന്ന വിശ്വാസി. വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ, സ്തുതിയും സ്തോത്രവും നമ്മൾ അർപ്പിക്കുന്നതിലൂടെ നാം യേശുവിനെ നമസ്കരിക്കുന്നു. ഇവിടെ ഒരു കാര്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു, നാം ഓർക്കേണ്ട വിഷയമാണ്. അവർ വീണ് അവനെ നമസ്കരിച്ചു. വിനയമില്ലാതെ നമസ്കരിക്കുന്നത്, ഇന്നോരോരുത്തരും പ്രാർത്ഥിക്കുന്നത്, ഇന്നോരോരുത്തരും നമസ്കരിക്കുന്നത്, നാം ഓരോരുത്തരും നമസ്കരിക്കുന്നത് അവരവരുടേതായ സ്ഥാനമാനങ്ങളുടെ വലിപ്പത്തോടെയാണ്. ഇവിടെയാണ് നാം യഥാർത്ഥത്തിൽ യേശുവിനെ നമസ്കരിക്കുന്ന വിശ്വാസിയായി തീരുന്നുവോ എന്നുള്ള ചോദ്യം ഈ ക്രിസ്മസ് ദിനത്തിൽ ചോദിക്കേണ്ടതായ അർത്ഥപൂർണമായ ചോദ്യം. സ്വയം ശൂന്യനാക്കുന്ന മാനസിക അവസ്ഥ, അതായത് നാം പലപ്പോഴും മറ്റുള്ളവരോടുള്ള സ്പർദ്ധയിൽ നിന്നുകൊണ്ട്, മറ്റുള്ളവരോടുള്ള അസൂയയിൽ നിന്നുകൊണ്ട് വിനയപ്പെടാതെ പ്രാർത്ഥിക്കുമ്പോൾ നാം യേശുവിനെ നമസ്കരിക്കുന്നില്ല എന്ന് നാം ഓർക്കണം. മറ്റുള്ളവരോടുള്ള ശത്രുതാ മനോഭാവത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ നാം യേശുവിനെ നമസ്കരിക്കുന്നില്ല എന്ന് നാം ഓർക്കണം. എനിക്കെല്ലാമുണ്ട്, ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ധനമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയുണ്ട്, എനിക്ക് നല്ല ഉദ്യോഗമുണ്ട്, എനിക്ക് നല്ല സ്ഥാനമാനങ്ങളുണ്ട്, എന്റെ മക്കളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഇവിടൊക്കെയും നാം ചിന്തിക്കുമ്പോൾ, വിനയപ്പെടാതെ പ്രാർത്ഥിക്കുമ്പോൾ, വിനയപ്പെടാതെ നമസ്കരിക്കുമ്പോൾ യേശുവിനെ നാം നമസ്കരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഈ വിദ്വാൻമാർ യേശുവിനെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ഇവിടെ ഞാൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവിൽ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നമുക്ക് നമസ്കാരത്തിന്റെ യേശുവിനെ നമസ്കരിക്കുന്ന വിശ്വാസിയായി തീരുവാൻ സാധിക്കില്ല. പ്രാർത്ഥനയിൽ വിനയപ്പെടാതെ പ്രാർത്ഥിക്കുമ്പോൾ യേശു ഹൃദയത്തിൽ ജനിക്കുന്നില്ല എന്ന് നാം കൃത്യമായിട്ട് ഓർക്കണം എന്നുള്ള കാര്യം സമയത്ത് ഞാൻ. നാലാമത്തെ കാര്യം, അവർ നിങ്ങളുടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും മുന്തിരിക്കപ്പും ഊരും തന്റെ സമ്പാദ്യത്തിന്റെയും നേട്ടങ്ങളുടെയും അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം നല്ല കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത്, അവിടെയാണ് ക്രിസ്മസിന്റെ അർത്ഥം പൂർണമായി തീരുന്നത്. നമുക്കറിയാം, ദൈവത്തിന് കാഴ്ചകളും ബലികളും അർപ്പിക്കുക എന്നത് മനുഷ്യവംശത്തിന്റെ ആരംഭ നാളുകൾ മുതലുള്ള പതിവാണ്. ആബേലിന്റെ ബലിയർപ്പണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. എന്നാൽ കായന്റെ ബലി ദൈവത്തിന് അസ്വീകാര്യമാവുകയും ചെയ്ത് നമുക്ക് അറിയാം. ദൈവം മോശ വഴി ഇസ്രായേലിന് കൊടുത്ത കൽപ്പനകൾ പലതരത്തിലുള്ള നേർച്ച കാഴ്ചകളെ കുറിച്ചും ബലിയർപ്പണത്തെ കുറിച്ചും ഇവിടെ പറയുന്നു. നമ്മുടെ നേർച്ചകളുടെ അർത്ഥം എന്താണ്? ഓർക്കുക, അച്ചകാഴ്ചകളുടെ പിന്നിലുള്ള ദർശനം, ദൈവം സൃഷ്ടിക്കാത്ത യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അവിടുത്തെ നിയന്ത്രണത്തിന് കീഴിൽ ഉള്ളതാണ് സകല കാര്യങ്ങളും. തന്മൂലം നാം കൊടുക്കുന്ന നേർച്ച കാഴ്ചകളുണ്ട് ദൈവത്തിനൊന്നും ലഭിക്കാനില്ല, പക്ഷേ നമുക്കതിലൂടെ പലതും ലഭിക്കും. ദൈവത്തിനർപ്പിക്കുന്ന നേർച്ച കാഴ്ചകൾ ഒരിക്കലും അവിടത്തേക്ക് വേണ്ടിയല്ല, പ്രസ്തുത നമുക്ക് തന്നെയാണ് സമരം. ഇവിടെ നാം കാണുന്നു വിദ്വാൻമാർ ഉള്ള നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവർക്ക് പൊന്നും പ്രസാദം പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനുള്ള അവസരം, നമ്മുടെ എല്ലാ നേട്ടങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും എല്ലാത്തിന്റെയും നല്ലൊരു ഭാഗം, ഒരു ഭാഗം നല്ല കാര്യങ്ങൾക്കായി മാറ്റിവെക്കുവാനുള്ള നമ്മുടെ മനോഭാവമാണ് ഇന്ന് പ്രസ്തുണ്ടാകുന്നത്. അഞ്ചാമത് ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തിൽ അരുളപ്പാട്, ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. ഒരു കാര്യം അവസാനം പറയുകയാണ്, ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോ, പിശാചിന്റെ അടുക്കിലേക്ക്, സാത്താന്റെ വലയിലേക്ക് പോകുവാൻ ഇടയാകേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിരിക്കൊണ്ട് നാം അവിടേക്ക് പോകുവാനായിട്ട് ശ്രമിക്കരുത്, അവിടെ പോകരുത് എന്നുള്ള ഒരു ദർശനം ഇവർക്ക് വിദ്വാൻമാർക്കുണ്ടായത് ഹെരോദാവിന്റെ അടുക്കൽ പോരെന്നാണെങ്കിൽ നമുക്ക് തരുന്ന ദർശനം സാത്താന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകരുത് എന്ന വലിയ ദർശനമാണ് നമുക്ക് അവതരിപ്പിക്കുന്നത്. ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ നമുക്ക് ചിന്തയിലേക്ക് ഇനി ക്രിസ്മസിലെ യേശുവിനെ കാണുവാനുള്ള വിശ്വാസിയുടെ ആഗ്രഹം, യേശുവിനെ കാണുവാനായി ദേവാലയത്തിലേക്ക് പോകുന്ന വിശ്വാസി, സന്തോഷത്തോടുകൂടി പോകുവാനിടയാകട്ടെ. ദേവാലയത്തിൽ ചെന്ന് എന്റെ അടുത്ത് നിൽക്കുന്നവൻ തന്നെ യേശുവാണെന്ന് മനസ്സിലാക്കി അവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്മസ് അർത്ഥമായി തീർക്കും. മൂന്നാമത് വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ യേശുവിനെ നമസ്കരിക്കുമ്പോൾ ക്രിസ്മസ് ജീവത്തിൽ അർത്ഥം. അവിടെ താനെന്നുള്ള മനോഭാവമില്ല, സ്വയം ശൂന്യനാക്കുന്ന മാനസികാവസ്ഥയില്ല. കർത്താവിന്റെ സമീപത്ത്, കർത്താവിന്റെ അടുക്കൽ പരിപൂർണമായി വിനയപ്പെടുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നു. നാലാമത് ഒന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെക്കുന്ന വിദ്വാനും മാറ്റി പോലെയാണ്. നമ്മുടെ സമ്പാദ്യത്തിന്റെയും നേട്ടങ്ങളുടെയും അനുഗ്രഹത്തിന്റെയും ഒരു പാദം ചില കാര്യങ്ങൾ മാറ്റിവെച്ച് പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് നമുക്കും നമ്മുടെ തലമുറയ്ക്കും അനുഗ്രഹകരമായി തീരുന്നു എന്നുള്ള ആ അവസ്ഥ മനസ്സാക്കിക്കൊണ്ട് ആഘോഷിക്കുന്നു. അവസാനമായി ദേവാലയത്തിലേക്ക് വന്ന വിശ്വാസ അനുഗ്രഹം പ്രാപിച്ചതിനു ശേഷം സാത്താന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോരെന്നുള്ള ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ പുറപ്പെടുമ്പോൾ ക്രിസ്മസ് എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അർത്ഥവത്തായിത്തീരുന്നു. ആ നല്ല ക്രിസ്മസ് യേശു ക്രിസ്തു ജനിച്ച ദിവസം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സഭയിൽ നാം ഓരോരുത്തരിലും യേശുക്രിസ്തു ജനിക്കട്ടെ എന്നുള്ള കൂടി ഞാൻ അഭിപ്രായിച്ചിരിക്കുന്നു.
ഹലോ, മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ ആധാരമായി എടുത്തുകൊണ്ട് പ്രത്യേകിച്ചും ക്രിസ്മസിന്റെ ഈ ദിവസത്തിൽ ക്രിസ്മസിന്റെ ചിന്തകളെ പങ്കുവയ്ക്കുവാനും യേശു ക്രിസ്തുവിന്റെ ജനനം അന്നത്തെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുവാനും ദേവാലയവുമായിട്ടുള്ള വിശുദ്ധ ആരാധനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കുവാനുമെല്ലാം ഇന്നത്തെ ഈ ധ്യാനം പ്രയോജനപ്പെട്ടു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് അച്ഛനെടുത്തത്. സെയിന്റ് മാത്യു ചാപ്റ്റർ 2:10, 11, and 12 അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ കാണാൻ പോയ യാത്രയെയും നമ്മുടെ ദേവാലയത്തിലേക്കുള്ള യാത്രയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് നമ്മൾ ദേവാലയത്തിൽ പോകുന്നുണ്ട്, നാളെ ക്രിസ്മസിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നു, ആരാധനയ്ക്കായിട്ട് എല്ലാ ആഴ്ചയിലും നാം ദേവാലയത്തിൽ പോകുന്നു. പക്ഷെ നമ്മെ നയിക്കേണ്ടത് നക്ഷത്രമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഉന്നതങ്ങളിലെ നക്ഷത്രം ദേവാലയത്തിലേക്ക് നമ്മെ നയിക്കുമ്പോൾ മാത്രമേ യേശുവിനെ കാണുവാൻ ക്രിസ്തു ഉള്ളിടത്തേക്ക് നാം എത്തുകയുള്ളൂ. സത്യത്തിൽ നക്ഷത്രങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഈ ഭൂമിയിലെ ലൗകികമായ എന്തെങ്കിലും അടയാളങ്ങളായിരുന്നു വിദ്വാൻമാരെ നയിച്ചിരുന്നെങ്കിൽ അവർ ഹെരോദേശത്തിന്റെ അരമനയിൽ തന്നെ ചെന്നെത്തുകയും അവിടെ കൊണ്ട് അവരുടെ യാത്ര അവസാനിക്കുകയും. എന്നാൽ നക്ഷത്രങ്ങളെ അടയാളമാക്കിക്കൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ അവർക്ക് യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഈ വിദ്വാൻമാരുടെ യാത്രയും നമ്മുടെ ദേവാലയത്തിലേക്കുള്ള യാത്രയും അല്ലെങ്കിൽ ദേവാലയവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും ആയിട്ടുള്ള ആ താരതമ്യം വളരെ വളരെ അർത്ഥവത്തായ ഒരു പഠനമായിട്ട് തന്നെ കാണും. ഉന്നതങ്ങളെ ലക്ഷ്യമാക്കി ഉന്നതങ്ങളിലെ നക്ഷത്രങ്ങളായിരിക്കണം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അടയാളമായി നമ്മെ നയിക്കേണ്ടത്. ഈ ലോകത്തിലെ എന്തെങ്കിലും വസ്തുക്കളോ ഈ ലോകത്തിലെ സംഭവങ്ങളോ കാര്യങ്ങളോ വിഷയങ്ങളോ ആണ് നമ്മെ ദേവാലയത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന എല്ലാ അസമാധാനത്തിന്റെയും സ്നേഹമില്ലായ്മയുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നക്ഷത്രങ്ങളാൽ നയിക്കപ്പെടാത്ത മനുഷ്യർ ദേവാലയത്തിൽ വരുന്നത് കൊണ്ടാണ്. നക്ഷത്രങ്ങളാൽ നയിക്കപ്പെടാത്ത മനുഷ്യർ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാകാം ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലെ എല്ലാ വിഷയങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഈ ഒന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ നക്ഷത്രങ്ങളാൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് അവർ യേശുവിനെ കണ്ടു. യേശുവിനെ മാത്രമല്ല, യേശുവിനെയും ശിശുവിനെ അമ്മയായ മറിയോട് കൂടി കണ്ടു. ദേവാലയത്തിൽ വരുന്നു, ദൈവത്തെ കാണുന്നു, വിശുദ്ധന്മാരുടെ സാന്നിധ്യം അനുഭവിക്കുന്നു. നക്ഷത്രങ്ങളാൽ നയിക്കപ്പെട്ട ദേവാലയത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി യേശുവിനെ കാണുന്നു, വിശുദ്ധന്മാരുടെ സംസർഗം സാന്നിധ്യം അവരനുഭവിക്കുന്നു. ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ആരാധന മുഴുവൻ ഈ യേശുവിന്റെ സാന്നിധ്യവും വിശുദ്ധന്മാരുടെ സാന്നിധ്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാധനയാണല്ലോ നമ്മുടെ നമ്മൾക്കുള്ളത്. അങ്ങനെ നക്ഷത്രങ്ങളാൽ നയിക്കപ്പെട്ട് ദേവാലയത്തിലെത്തുന്നവർക്ക് അതിന്റെ യേശുവിനെ കാണുവാനും വിശുദ്ധന്മാരുടെ സാന്നിധ്യം അനുഭവിക്കുവാനും സാധിക്കും. നക്ഷത്രങ്ങളാൽ അല്ല നയിക്കപ്പെടുന്നതെങ്കിൽ അവർക്ക് ബേസ്മെന്റിലും മറ്റ് പള്ളി പരിസരത്തും മറ്റു പല കാര്യങ്ങളിലും വിഷയങ്ങളിലുമായിരിക്കും അവരുടെ സന്തോഷം. ഇതെല്ലാം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാധാരണ ജീവിതത്തിൽ, നമ്മുടെ ഇടവക ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ക്രിസ്തുവിനെ കാണുവാൻ നക്ഷത്രങ്ങളാൽ നയിക്കപ്പെട്ട ദേവാലയത്തിലെത്തി യേശുവിനെ വിശുദ്ധന്മാരോടുകൂടെ കാണുമ്പോൾ അറിയാതെ നമ്മളിൽ വിനയമുണ്ടാവുകയും നാം അവിടെ നമസ്കരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് മലയാളത്തിൽ
നമ്മുടെ മലയാളത്തിൽ പ്രാർത്ഥനയ്ക്ക് നമസ്കാരം എന്നാ പറയുന്നത്, നമസ്കരിക്കുക, വിനയപ്പെടുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ വന്ന് ഏതെങ്കിലും പറയുക എന്നുള്ളതല്ല, മുട്ടുമടക്കി വിനയപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരം എന്നാ പറയുന്നത്, പ്രാർത്ഥന എന്നല്ല പറയുന്നത്. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് നാം നമസ്കാരം എന്ന് പറയുന്നതിന്റെ കാരണം അവിടെ നാം വിനയപ്പെടുന്നു. അവിടെ അതിനുശേഷം നാം കാഴ്ചയർപ്പിക്കുന്നു, കാഴ്ചകൾ അർപ്പിക്കുന്നു, ദശാംശം ദൈവത്തിനായി മാറ്റിവെക്കണം എന്നുള്ളത് സഭ പഠിപ്പിക്കുന്ന, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണല്ലോ. കാഴ്ചകൾ അർപ്പിക്കപ്പെടുന്നു, വീട് നമസ്കരിച്ച് കാഴ്ചയർപ്പിച്ച്. അപ്പോ സത്യത്തിൽ ഈ മൂന്ന് വാക്യങ്ങൾ അല്ലെങ്കിൽ വിദ്വാൻമാരുടെ അവർ ചെയ്ത ആ പ്രവൃത്തികൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഘട്ടങ്ങൾ തന്നെയാണ്. അവർ കാഴ്ച അർപ്പിച്ചു. കാഴ്ച അണയ്ക്കുന്നത് തന്നെ ഏറ്റവും വില കൂടിയതാ. നമുക്കറിയാമല്ലോ ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ കാഴ്ച അണയ്ക്കുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ കറൻസിയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇവര് കാഴ്ച അർപ്പിച്ചത് ഏറ്റവും വില കൂടിയ വസ്തുക്കളാണ്, ഏറ്റവും വില കൂടിയ കാഴ്ചകളാണ് ക്രിസ്തുവിന് അവരർപ്പിക്കുന്നത്. ഇന്ന് ഏറ്റവും വില കുറഞ്ഞ കറൻസിയാണ് നമ്മള്. അതിന്റെ വിലക്കുറവ് കൊണ്ടായിരിക്കും ഇത് കുട്ടികൾ അത് ചുരുട്ടിക്കൂട്ടി നശിച്ച് അങ്ങനെ ഒരു വിലയില്ലാത്ത വസ്തു കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്ത് അത് കാറ്റുപെട്ടിയിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾ കൊണ്ട് ഇടുന്നതും അത് നമുക്കറിയാം. ഏറ്റവും വില കൂടിയതായി അവർക്ക് നൽകുവാൻ സാധിക്കും. ഏറ്റവും വില കൂടിയ വസ്തുക്കൾ അവർ കാഴ്ച അണയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആകുന്ന ഈ കാര്യങ്ങൾ, ഈ നാല് സ്റ്റെപ്സും ഭംഗിയായിട്ട് നടക്കുന്നവർക്ക്, അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് അഞ്ചാമതായിട്ട് അച്ഛൻ പറഞ്ഞ 11-12 വാക്യത്തിൽ പറയുന്ന കാര്യം. അവർ വേറെ വഴിയായി സ്വന്തം ദേശത്തേക്ക് പോയി. അവരുടെ യാത്രയിലെ അവരുടെ സ്വന്തം ദേശത്തേക്കുള്ള അവരുടെ യാത്രയും അവരുടെ വഴി വളരെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നു. അവർ വേറെ വഴിയായി. ഈ കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങളും നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ തിരിച്ചുള്ള യാത്ര, സ്വന്തം ദേശത്തിലേക്കുള്ള അവരുടെ യാത്ര വേറെ വഴിയായി. ഈ ഇത്ര നാളും നടന്ന വഴികളിലൂടെ അല്ലാതെ വേറെ ഒരു വഴിയായി, വേറെ അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ ഒരു യാത്രയ്ക്കുള്ള, സ്വന്തം ദേശത്തേക്കുള്ള യാത്ര അവർക്ക് അനുഭവവിദ്യമായിട്ട് വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമായിരുന്നു ബെന്നിയച്ചൻ ഈ വേദഭാഗത്തിലൂടെ നമുക്ക് നൽകിയത്. ഞാനത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു, പ്രത്യേകിച്ചും ഈ ക്രിസ്മസിന്റെ ഈ ദിവസങ്ങളിൽ. യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ നാം ധ്യാനിക്കുകയും പഠിക്കുകയും അതൊക്കെ അയവിറക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ക്രിസ്മസിന് വേണ്ടി, ക്രിസ്മസിന്റെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി സഭയും വിശ്വാസികളായ നമ്മളൊക്കെ തയ്യാറാകുന്ന ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ആരാധനയിൽ നാം സംബന്ധിക്കാൻ തക്കവണ്ണം നാം ഒരുങ്ങുമ്പോൾ അതിന് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ ആ ക്രിസ്മസിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ അച്ഛന്റെ വചന ശുശ്രൂഷ നമുക്ക് കേൾക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
ജനനതിരുനാളിന്റെ രാത്രി പ്രാർത്ഥനയുടെ ആദ്യത്തെ ജീവിതം സമർപ്പിക്കാം. മാനവവത്സലനെ, ക്രോധേ ക്രോപ്പേ മാലാ രസവിനും ഞങ്ങൾ വാഴ്ത്തും. മനുഷ്യാവതാരം ചെയ്ത കർത്താവിനെ, ക്രോപേമാരുടെ മാലാങ്ങളെ ചേർന്ന് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. അംഗരൂപം അർപ്പിക്കുന്ന ഈ സ്തുതികളെയും സ്തോത്രങ്ങളെയും സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മൾ നേരത്തെ പ്രസംഗത്തിൽ കേട്ടതുപോലെ പേർഷ്യൻ വിബുധന്മാർ ആദിരാവനായ ക്രിസ്തുവിന് ഉപകാരങ്ങളുമായി അവരുടെ മുമ്പാകെ വന്ന് സാഷ്ടാംഗം ഭയപ്പെട്ട് സംസമിച്ച് പ്രമവിച്ച് നിന്നതുപോലെ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഈ ആരാധനയിൽ നിന്നെ തുതിച്ച് ആരാധിച്ച് വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ദൃത്താന്തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പാടുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഗീതമാണ് തീർച്ചയായും ദൈവസന്നിധിയിൽ ധ്യാനിക്കുക.
Rope, rope, malaka, kagidam, yangal, valsum, kagi, padum, pranamikim, nasa, sudide, nikilajada, brahmadade, persian, ീതം പ്രണമിച്ചുരജു ആഗാസുഖിലജഗ
ദുഃഖം അനുഭവിക്കുന്ന സഹോദരങ്ങൾ, ചികിത്സിക്കേണ്ട കോണം പണമില്ലാതെ പ്രയാസപ്പെടുന്ന രോഗികള്, അവരുടെ അസുഖങ്ങളും, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഓർപ്പിച്ചതുപോലെ ചിത്രവും വിപതിഷണവും മൂലം ഭയപ്പെടുന്ന വിശ്വാസികള്, ഇറാഖിലും മറ്റു സ്ഥലങ്ങളിലും കഷ്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരേ പതിവ് സന്നിധിയിൽ നമുക്ക് സന്തോഷം സമർപ്പിച്ചത് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ദൈവമായ കർത്താവേയും അങ്ങയുടെ തിരുജനനത്തിന്റെ ശ്രേഷ്ഠമായ സ്മരണ ആരാധനയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും അനുസരിക്കുന്ന ഈ ജനങ്ങളിൽ അങ്ങയുടെ തിരുമുമ്പ് അകശ്യം വിനയത്തോടുകൂടി വീട്ടിൽ ഞങ്ങൾ അടുത്തു വരുന്നു. അപ്പോൾ ഞങ്ങളെ വാർത്തകൾ അനുഗ്രഹിക്കണമെന്ന് ഏറ്റവും വിനയത്തോടും എളിമയോടും താഴ്മയോടും തന്റെ സന്നിധിയിൽ സമീപിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരുടെ യാതനകളെ സ്വീകരിക്കുകയും അവരെ നേർവഴിച്ച് നയിക്കുകയും ചെയ്യുന്ന കാരുണ്യമാണ് ആദ്യമേ. ഞങ്ങൾ പ്രസംഗത്തിൽ ധ്യാനത്തിൽ കേട്ടതുപോലെ വിദ്വാന്മാര് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും അമൂല്യമായ ഉയർത്തിന്റെ പ്രതിഫലം അങ്ങയുടെ തിരുമുഖ കാഴ്ച സമർപ്പിച്ച് പുതുപുത്തൻ വഴിയിൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടുതൽ എളുപ്പം എത്തപ്പെട്ടവണ്ണം അവിടുന്ന് വഴി നിർദ്ദേശിച്ചു കൊടുത്തതുപോലെ ജീവിതമാകുന്ന യാത്രയിൽ നന്മയുടെ പാത കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ സമർപ്പണം ഇടയാക്കി തീർക്കുവാൻ അവർ സഹായിക്കണം. മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പെരുന്നാളും ആരാധനകളും ഒക്കെയും നസറേത്തിൽ അവിടുന്ന് ഇറങ്ങി അവതരിച്ച് അന്ധകാരമായിരുന്ന പ്രപഞ്ചത്തെ പ്രകാശപൂരിതമാക്കിയതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനങ്ങളിലും ഇവിടെയൊക്കെയോ കുളിഞ്ഞും തുളഞ്ഞും കിടക്കുന്ന അന്ധകാരമായ അനുഭവത്തെ സമഗ്രമായി സമ്പൂർണമായി നീക്കിക്കളഞ്ഞ് പ്രകാശത്തിന്റെ പൂർണ്ണമിൽ എത്തിച്ചു വേണ്ട കോണം സഹായിക്കുന്നതായി തീരുവാൻ ഉടനടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടങ്ങിയ ആരാധന കഴിപ്പാൻ ഞങ്ങളുടെ ജനപരിനാളിനെ ശുദ്ധിയോടും വിനയത്തോടും വരവേൽക്കാൻ തക്കവണ്ണം ഞങ്ങളെ അത്തെ അവിടെ ഒരുക്കണം. മദ്യപാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ഒക്കെ ഉപയോഗത്തിൽ കൂടി അങ്ങയുടെ സമീപത്ത് കടന്നു വരാതെ വിശുദ്ധിയോടും നന്മയുള്ള ഹൃദയത്തോടും അങ്ങനെ സമീപത്താൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിന്റെ വിളി ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണം. പ്രത്യേക രോഗം ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെ രൂപ സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ തിരുജനനത്തിന്റെ ഈ സ്മരണ അനേക രോഗികൾക്ക് അവരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്ന അനുഭവമായി മാറുകയും വന്നിരിക്കുന്ന എല്ലാ വേദനകൾക്കും രോഗങ്ങൾക്കും ശാരീരിക ക്ലേശങ്ങൾക്കും മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കും വിടുതൽ നൽകുവാൻ തക്കവണ്ണം പ്രേരകമായി തീരുവാൻ തമ്പരാനെ അവർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വേദനയുടെയും ഏത് രോഗത്തിന്റെ തീവ്രതയിലും ആ വേദനയുടെ തീവ്രത മറക്കത്തക്കവണ്ണമുള്ള ദൈവിക പ്രസനത്തിന്റെ സ്വാന്തനം അനുഭവിക്കാൻ തക്കവണ്ണം ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും അവർ നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലൊക്കെ പ്രവഹിക്കുന്ന ഔഷധങ്ങളും അവരിൽ കൂടി പ്രവർത്തിക്കുന്ന വൈദ്യന്മാരുടെ കരകളൊക്കെയും അതിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രസനം ഉണ്ടാകുവാൻ തക്കവണ്ണം അവർ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ദൈവസ്നേഹത്തിന്റെ ആ നല്ല അനുഭൂതി തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കി അനേകർക്ക് പങ്കുവെക്കത്തക്കവണ്ണം ഈ വേദനയുടെ തീവ്രതയിലും അവരെ സഹായിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവും. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. നീതിയുള്ള വലം കൈകൂടി ഞാൻ നിന്നെ കാണണം എന്ന് അരുളി ചെയ്യുന്ന ഉറപ്പുള്ള സ്ഥലം ശ്രമിക്കാൻ തക്കവണ്ണം എല്ലാവരുടെയും ഹൃദയങ്ങളെയും കാലുകളെയും ഓർമ്മിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചികിത്സ ചെയ്യാൻ തക്കവണ്ണം പ്രയാസം രീതിയിൽ എല്ലാവരെയും ഓർക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും സഹോദരങ്ങളും നഷ്ടപ്പെട്ടുപോയി ദുഃഖം അനുഭവിക്കുന്ന വേർപാടിന്റെ തീവ്രത അനുഭവിക്കുന്ന കുടുംബങ്ങളെ രൂപ സമർപ്പിക്കുന്നു. യഹോവ മുറിക്കുന്നവരും മുറിവ് കിട്ടുന്നവരുമാവുന്ന ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഞങ്ങൾ പഠിക്കുന്നത് പോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ അതിന്റെ വേദന അറിയാതെ തിരിച്ചറിയാതെ വണ്ണം വായിക്കപ്പെടുവാൻ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സ്പർശനവും ഉപയുക്തമാകുവാൻ തക്ക ഓണം ഇടയാക്കണമെന്ന് കന്നഡ ഉപാഗ പ്രാർത്ഥിക്കുന്നു. ജീവമേ, നിങ്ങളെല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുറന്നു വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക രൂപ സമർപ്പിക്കുന്നു. അവർക്കൊക്കെ ബുദ്ധിയും കഴിവും ശക്തിയും ദൈവത്തിന്റെ ബോധം കൊടുക്കണമേ. എല്ലാ യുവാക്കന്മാരും യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ദൈവഭാവരാക്കി തീർക്കണമേ. അവിടുന്ന് വേദനയും അനുഭവിച്ചതുപോലെ അവിടെയൊക്കെ ഹൃദയങ്ങൾ ലോഡോ നിമിഷവും ജനിക്കത്തക്കവണ്ണം അവരുടെ ശ്രദ്ധയും കരുതലും ജനിപ്പാൻ മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിനയത്തോടും സ്നേഹത്തോടും ദൈവാശ്രയബോധത്തോടും കുടുംബബന്ധത്തെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണമുള്ള ആത്മീയ വെളിച്ചം എല്ലാ മക്കൾക്കും അവർ പ്രദാനം ചെയ്യണമേ. കുടുംബ ബന്ധത്തിന്റെ പകർച്ച മാറ്റുകയും വൈരാഗ്യവും അസൂയയും കോപവും ക്രോധവും ഒപ്പം നീക്കി ദൈവിക സ്നേഹത്തിന്റെ സ്വാന്തനം വീശുന്ന ദൈവിക കുടുംബങ്ങളായിട്ട് ഓരോ ഭവനങ്ങളെയും തുടർന്ന് രൂപാന്തരപ്പെടുത്താൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമീപത്തും ആസിലുമുള്ള എല്ലാ മാതാപിതാക്കളെയും അവർക്കും അവർക്ക് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടി ഇരിക്കുന്ന മക്കളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ചെയ്യുന്ന അനുയോജ്യരായ പങ്കാളികളെത്താൻ തക്കവണ്ണം അവർക്ക് സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇതിനെ തലമുറകളെ തന്നെ ആരാധിക്കത്തക്കവണ്ണം നല്ലവരും ഉത്തമരുമായ സംഭാവനകളെ കുറിച്ച് അവരെയൊക്കെ വാഴ്ത്തേണ്ടിയിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അങ്ങേ വിഭാഗം പ്രാർത്ഥിക്കുന്നു. ജോലിയിലവർ പ്രയാസപ്പെടുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ജോലി ഞങ്ങളുടെ ആരോഗ്യവും ബുദ്ധിയും കഴിവും ഒക്കെ അവർക്ക് പ്രദാനം ചെയ്യണമേ. അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലൊക്കെ നല്ല പ്രതികൾ നീക്കാണ്ടക്കവണ്ണം അവരെയൊക്കെ സംഗതിയാക്കണമേ. ലഭിക്കുന്ന പ്രതികൂലമൊക്കെയും ദൈവകാര്യത്തിലൂടെ ഉപയോഗപ്പെടുത്തുവാനുള്ള വെളിച്ചവും ഇനി അവർക്ക് കേരളത്തിൽ പ്രദാനം ചെയ്യണമേ. പ്രത്യേക സമയമവർക്ക് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇസ്രായേൽ ജനങ്ങളെ വേർതിരിച്ച് ലോകത്തെ ശുദ്ധീകരിക്കേണ്ടക്കവണ്ണം വിളിച്ചെടുപ്പിച്ചതുപോലെ ഈ സഭയെ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുന്ന ആത്മീയ ആദ്യംകൂട്ടമായിട്ട് അനുനിമിഷം രൂപാന്തരപ്പെടുത്തണമേ. അവിടുന്ന് ഈ സഭയെ നയിക്കണമേ. ഈ സഭയെ നയിക്കുന്ന പ്രഭാകരനെയും അസീം ഇലാഖമാരെയൊക്കെ രൂപാസമർപ്പിക്കുന്നു. ഈ സഭയെ സർക്കാർ നയിക്കാണ്ടക്കവണ്ണമുള്ള വെളിച്ചം ഇവർക്കൊക്കെ പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ പ്രശാസനത്തിന്റെ പിതാവിനെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. തന്ത്രാനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. എന്തുകൊണ്ട് ചുറ്റും അങ്ങയുടെ കരങ്ങൾ കാവലം കോട്ടയും ആയതുകൊണ്ട് ദൈവിക നന്മയിൽ നയിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ പരിശുദ്ധാത്മാവ നടത്തി അവരുടെ പ്രദാനം ചെയ്യണമേ. ഭദ്രാപുരത്തെ ഭവനങ്ങളിലേക്ക് രൂപ സമർപ്പിക്കുന്നു. അവരുടെ കാഴ്ച അനുഗ്രഹിക്കണമേ. ഇനി ഞങ്ങളുടെ തിരുവചനം പ്രവർത്തിച്ച അച്ഛനെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അച്ഛന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ അനുഗ്രഹമാക്കിത്തീർത്തതുപോലെ അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളും അറിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം എടുത്തുപയോഗിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ. അതിന്റെ കുടുംബത്തെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കരങ്ങളുടെ മുമ്പാകെ വീണ്ടും സമർപ്പിക്കുന്നു. തമ്പുരാനെ അവരുടെ വാഴ്ത്തി നിഗ്രഹിക്കണമേ. ഈ അനുഗ്രഹീത കൂട്ടായ്മ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ മുന്നേറ്റത്തിന് ഉതകത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നടത്തിപ്പ് ഈ കൂട്ടായ്മയിൽ ഉണ്ടാകണമേ. ഒരു കുറവുണ്ടാകാതെ, ഒരു ബലഹീനതയില്ലാതെ പൂർണ്ണമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഈ കൂട്ടായ്മയെ അവരെ സഹായിക്കണമേ. ഇതിനുവേണ്ടി സഹായിക്കുകയും പ്രത്യേകിച്ച് ഇതിനുവേണ്ടി വചനം പ്രഘോഷിക്കുന്ന വൈദികരൊക്കെ അവരുടെ വാഴ്ത്തി നിഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കും നല്ല ആത്മീയ നിറവും അവർക്ക് പ്രദാനം ചെയ്യണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ അത്ര രൂപാസമർപ്പിക്കുന്നു. ഇവരാനെ വാഴ്ത്തി നിഗ്രഹിക്കണമേ. നിങ്ങളുടെ തിരുജനത്തിന്റെ നന്മയെ ഞങ്ങളുടെ ഹൃദയത്തിൽ സാക്ഷീകരിക്കാൻ തക്കവണ്ണം ഇതിനെ ഒരുക്കും. അവരുടെ സ്പർശനത്തിൽ കൂടി ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. അതിൽ കൂടി ഞങ്ങളുടെ ദേവാലയം മുഴുവൻ അനുഗ്രഹിക്കും, ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. അങ്ങനെ എന്റെ പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളും ചുമച്ചു കൊടുക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മേലരാധനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവുമാവാശം ദൈവമേ, വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച ഈ നിന്റെ മക്കളുള്ളവരോട് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ടയറിലോട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി നിന്റെ ദേഹിക്കും രോഗസൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും
സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കും. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന തിരുമേനോടുള്ള നന്ദി. ഇവര് മറ്റൊരു സ്ഥലത്താണ് വരുന്നതുകൊണ്ട് ഈ ശുശ്രൂഷയില് സംബന്ധിച്ച് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു വന്ന ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ ഒരുക്കുവാണ്ടൊക്കെ വേണം കടന്നു വന്ന പ്രിയപ്പെട്ട ബിന്യസിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തീർച്ചയായിട്ടും വളരെ അനുയോജ്യമായ സാഹചര്യത്തിന് വളരെ അനുയോജ്യമായ ഒരു ചിന്തയാണ് അച്ഛന്റെ സാന്നിധ്യം നമുക്ക് പകർന്നു വന്നത്. വീണ്ടും ഈ ശുശ്രൂഷയിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടക്കാരുടെ പേരിൽ അച്ഛനെ നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ നന്ദി വൈദികരെയും നല്ല സ്നേഹത്തോടും ആദരവോടുകൂടും നന്ദി അറിയിക്കുന്നു. നിരന്തരം ഇതിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവ മക്കളെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുമസിന്റേതായ എല്ലാ ആശംസകളും സമർപ്പിക്കുന്നു. ദൈവം ഏവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.